ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. പോപ്പുലർ ഹോട്ടലിലെ നൈറ്റ് പാർട്ടി നടക്കുന്ന ബാറിലേക്ക് കാശിനാഥൻ കടന്നെന്നു. ഡി ജെ ഡാൻസിൽ നൃത്തമാടുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും നിരത്തിവെച്ചിരിക്കുന്ന മദ്യശാലയുടെ മുമ്പിലെ ചെയർ വലിച്ചിട്ട് കാശിനാഥൻ ഇരുന്നു. ഗ്ലാസിലേക്ക് ബെയറർ പകർന്ന ഐറിഷ് വിസ്കി അവൻ മൂന്ന് ഗ്ലാസ് കുടിച്ചു തീർത്തു. അവൻ്റെ കണ്ണുകൾ ആനന്ദനെ തേടിക്കൊണ്ടിരുന്നു. സ്റ്റേജിൽ നൃത്തമാടുന്ന പെണ്ണിൻ്റെ കൂടെ ബിയർ ബോട്ടിലും പിടിച്ച് മായാലോകത്തെന്ന പോലെ ചുവടുകൾ വെക്കുകയാണ് അനന്തൻ. സിഗരറ്റും വലിച്ചിരിക്കുന്ന കാശി മുന്നിൽ ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്ന മദ്യം വായിലേക്ക് ഒഴിച്ചുകൊണ്ടിരുന്നു. അനന്തൻ സ്റ്റേജിൽ ഒപ്പം കളിച്ച പെണ്ണിനെയും വിളിച്ചുകൊണ്ട് അവൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോയി. ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ളൊരു കൂട്ടം. മദ്യം കഴിക്കുന്നവരുടെ മുമ്പിലേക്ക് കാശിനാഥൻ നടന്നു. അവരുടെ മുമ്പിൽ ഒഴിഞ്ഞുകിടക്കുന്ന സോഫയിലേക്കിരുന്ന് കാൽമേൽ കാൽ കയറ്റിവെച്ച് ഇരുകൈയും സോഫയുടെ ഇരുവശത്തേക്കും വെച്ചു. അവനെ കണ്ടതും അനന്തനെ മുട്ടുവറക്കാൻ തുടങ്ങി. നീ എന്തിനാടാ ഇങ്ങോട്ട് വന്ന്? ഉള്ളിൽ ഭയമെങ്കിലും അത് പുറത്തു കാണിക്കാതെ അനന്തൻ അവനോട് ദേഷ്യപ്പെട്ടു. ഞാൻ വന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ലയോ? ചുണ്ടിൽ വെച്ച സിഗരറ്റ് കത്തിക്കുമ്പോൾ സിഗരറ്റ് ലാമ്പിന്റെ വെളിച്ചത്തിൽ അവന്റെ വെട്ടിയൊതുക്കിയ താടിയും മുടിയും അവന്റെ മുഖത്തിന്റെ ഭംഗി വർദ്ധിപ്പിച്ചു. ചുറ്റുമുള്ള പെൺകുട്ടികൾ അവനെ തന്നെ നോക്കിയിരുന്നു.
ഓഹോ, നീ പക തീർക്കാൻ വന്നതാണല്ലേ, ഇന്ന് നിന്റെ അന്ത്യമാണ്.
പെൺകുട്ടികളുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി അനന്തൻ ഇല്ലാത്ത ധൈര്യമുണ്ടാക്കി. കാശിയുടെ നേരെ ഉടക്കാൻ നോക്കിയതും അനന്തൻ്റെ അടുത്തിരിക്കുന്ന കൂട്ടുകാരൻ പിടിച്ചുവെച്ചു. എന്നിട്ട് ഒപ്പമിരിക്കുന്ന രണ്ട് പെണ്ണുങ്ങളോട് അവനെ വശത്താക്കാൻ കണ്ണു കാണിച്ചു. മദ്യം കഴിക്കുന്ന കാശിയുടെ ഇരുവശവും പെൺകുട്ടികൾ പോയിരുന്നു.
മദ്യം കഴിച്ചാൽ മാത്രം മതിയോ കാശിനാഥ? ഇതുപോലെ കുറച്ച് നേരം പോക്കുകളും വേണ്ടേ?
അനന്തനെ പിടിച്ചുവെച്ച അവൻ്റെ സുഹൃത്ത് കാശിയോട് പറഞ്ഞു. കാശിയുടെ തോളിൽ പെണ്ണുങ്ങൾ കൈവച്ച് തലോടി.
എനിക്ക് മദ്യം ഹരമാണ്, എന്നുവെച്ച് കാശിനാഥന് പെണ്ണൊരു ഹരമല്ല.
അത് പറഞ്ഞ് തൻ്റെ ദേഹത്ത് കൈകൾ ചുറ്റാൻ വന്ന പെണ്ണുങ്ങളുടെ തല കൂട്ടിയിടിപ്പിച്ച് അവരെ കാശി അവന്മാരുടെ മുമ്പിലേക്ക് കലിയോടെ തള്ളി. സോഫയിലേക്ക് ചാടിക്കയറി നിന്ന് മുമ്പിലേക്ക് അടിക്കാൻ വന്നവരെ ചവിട്ടി തെറിപ്പിച്ച് അനന്തനെ കൈകൊണ്ട് കാശിനാഥൻ ചുറ്റിവരിഞ്ഞെറിഞ്ഞു. അനന്തൻ്റെ കൂട്ടുകാരൻ്റെ തല പിടിച്ച് തിരിച്ച് നെഞ്ചിലേക്ക് കൈമുട്ട് മടക്കി അടിച്ചു. അവൻ്റെ പുറകിലേക്ക് ആഞ്ഞു ചവിട്ടി. ചെയറെടുത്ത് മുമ്പിലേക്ക് വരുന്നവന്മാരുടെ തലക്കടിച്ചു. മദ്യത്തിൻ്റെ കുപ്പി പൊട്ടിച്ച് അവന്മാരുടെ എല്ലാം ദേഹത്തേക്ക് വരിഞ്ഞു. ബാറിലെ ആളുകൾ പരിഭ്രാന്തിയോടെ പുറത്തേക്ക് ഓടി. കാശി അവനെ അടിച്ചവശനാക്കി. അനന്തൻ കുഴഞ്ഞ് നിലത്തേക്ക് വീണു. കാശി അവൻ്റെ നെഞ്ചിൽ ചവിട്ടി പറയാൻ തുടങ്ങി.
ഇതെന്തിനാണ് തന്നതെന്ന് അറിയാലോ? എന്നെ കൊല്ലാൻ കൊട്ടേഷൻ ഇറക്കിയതിന്. ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണ്. ഞാൻ എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ കാണും. തള്ളി തീർക്കാൻ ആണാണെങ്കിൽ വാ, എവിടെയാണെങ്കിലും കാശിനാഥൻ റെഡി.
തള്ളുകൊണ്ട് അവശനായ അവന്റെ മൂക്കിന് ഒരിടി കൂടി കൊടുത്തുകൊണ്ട് കാശിനാഥൻ തിരിഞ്ഞടന്നു. അഞ്ചു വർഷങ്ങൾക്ക് ശേഷം നാദേശ്വരത്തിന്റെ മട്ടുപാവിൽ കാശിനാഥനും ചേട്ടന്മാരും ഒത്തുകൂടി. എല്ലാവരും അവരവരുടെ ഇരിപ്പിടത്തിലിരുന്നു.
ഇന്ന് ചെലവ് മുഴുവൻ എന്റെ വക, കള്ളു കുടിച്ച് നമുക്കിന്ന് അർമാദിക്കണം.
കാശിനാഥൻ വിസ്കി ടീപ്പോയുടെ മേലെ കൊടുന്നു വെച്ചുകൊണ്ട് പറഞ്ഞു.
എടാ, അച്ഛൻ കണ്ട പണിയാവോ?
ചേട്ടന്മാർ ടെൻഷനോട് ചുറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു.
ഓ പിന്നെ, അങ്ങേര് നല്ല പിള്ളയാണെന്ന് വെച്ച് നമ്മളും അങ്ങനെ ആവണോ?
കാശി മദ്യം ഗ്ലാസിലേക്ക് ഒഴിച്ച് ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ട് ചോദിച്ചു. അവർ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീലേഖത്തിന്റെ ഗേറ്റ് കടന്ന് അനന്തന്റെ കാർ കയറിപ്പോകുന്നത്.
എവിടെ തകർന്ന് തരിപ്പണമായ മുരളിക?
സത്യ ശ്രീലേഖത്തെ അനന്തന്റെ കാറിലേക്ക് നോക്കി നിൽക്കുന്ന കാശിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് അങ്ങോട്ട് നോക്കി ചോദിച്ചു.
ഒന്നടങ്ങ് മോനെ.
കാശി ഒരു ചിരിയോടെ മദ്യം നുണഞ്ഞിട്ട് പറഞ്ഞു.
ചേട്ടന്മാരെ ഇങ്ങ് വായോ വായോ.
സത്യ ചേട്ടന്മാരെ നോക്കി വിളിച്ചു. എല്ലാവരും അനന്തനെ കാറിൽ നിന്ന് സിദ്ധു ഇറക്കുന്ന നോക്കി നിന്ന് മദ്യം നുണഞ്ഞുകൊണ്ട് ചിരിക്കാൻ തുടങ്ങി. അവരുടെ ചിരി കേട്ട് അനന്തൻ നാദേശ്വരത്തെ മട്ടുപ്പാവിലെ കലിയോടെ നോക്കി. സിദ്ധുവിൻ്റെ കൈ തട്ടിമാറ്റി ദേഷ്യത്തോടെ അവൻ അകത്തേക്ക് കയറിപ്പോയി. ശ്രീലേഖത്തെ മട്ടുപ്പാവിലേക്ക് കയറി വന്ന് അനന്തൻ കലിയോടെ എതിർവശത്തേക്ക് നോക്കി അലറി.
കേടന്ന് കൊരക്കാതെ പോയി കേടന്നുറങ്ങടാ.
സത്യ പുച്ഛത്തോടെ അനന്തൻ നോക്കി പറഞ്ഞു.
വിടില്ലടാ നിന്നെയൊന്നും, ഞാൻ വെറുതെ വിടില്ല, വെട്ടി നിരത്തും, ഞാൻ കൊല്ലും, നിങ്ങളിൽ ഒരുത്തനെ ഞാൻ കൊന്നിരിക്കും.
അനന്തൻ അമറി.
അതിന് നീ ഞൊട്ടും, ഞാൻ ഇവിടെ ഉള്ളപ്പോ നീയൊന്ന് തൊട്ടുനോക്ക് എന്റെ ചേട്ടന്മാരെ.
കാശി തിരിച്ച് ദേഷ്യപ്പെട്ടു.
എന്റെ മകനെ തല്ലിയ നിന്നെ ഞാൻ വെറുതെ വിടില്ല.
അരുന്ധതിയും അവനോടൊപ്പം അങ്ങോട്ട് വന്നു.
അയ്യോ ഞങ്ങളങ്ങ് പേടിച്ചു പോയല്ലോ.
കാശിയും ചേട്ടന്മാരും ഉറക്കെ ചിരിച്ചു. സിദ്ധുവും സഞ്ജുവും ദാമോദരനും അരുന്ധതിയുടെ അടുത്തേക്ക് വന്നു. മദ്യപിച്ചിരിക്കുന്ന അനന്തിനടുത്ത് അവർ ഇരുന്നു. ഇതാണ് ഇവിടുത്തെ വാക്കുതർക്കങ്ങളുടെ പ്രധാന സ്ഥലം. ഇവിടെ നിന്ന് പരസ്പരം വെല്ലുവിളിക്കും. ചിലപ്പോഴൊക്കെ പുറത്തു വെച്ച് കാശിയും അനന്തനും ഒക്കെ അടിയും നടക്കും. കാശി മാത്രമേ തള്ളിയിൽ പോവുകയുള്ളൂ. ചേട്ടന്മാർ കൂടെ വരുമ്പോൾ അവൻ തടയാറാണ് പതിവ്. കാരണം അച്ഛന് താനെന്ന തെമ്മാടിയോട് വെറുപ്പാണെങ്കിലും ബാക്കി മക്കളോട് സ്നേഹമാണ്.
സമൂഹത്തിൽ അവരുടെ നേരേക്കും തെമ്മാടി എന്ന വിളിവരുന്നത് കാശിക്ക് സഹിക്കില്ല. അതുകൊണ്ടാണ് കാശി തനിയെ പോകുന്നത്. കാശിനാഥനും ചേട്ടന്മാരും മട്ടുപ്പാവിൽ ഒരുക്കി ഇരിപ്പിടത്തിൽ തന്നെ ഇരുന്നു. അരുന്ധതിയും മക്കളും അവരെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട്. അതൊന്നും ഗൗനിക്കാതെ അവർ കളിചിരിയോടെ സംസാരിക്കാൻ തുടങ്ങി. കാശി മാത്രം സിഗരറ്റും വലിച്ച് ആകാശത്തിലേക്ക് നോക്കിയിരുന്നു.
കാശി, എന്താ നിന്റെ പ്ലാന്?
എന്ത് പ്ലാൻ?
അല്ല, ആദിയുടെയും ഗീതയുടെയും കാര്യം എല്ലാവർക്കും അറിയാം. അവളുടെ പഠനങ്ങൾ കഴിഞ്ഞ കല്യാണൊരുക്കങ്ങൾ നോക്കാം.
സൂര്യയും സത്യയും
എല്ലാവർക്കും അവരവരുടെ കാര്യം നോക്കി സെറ്റിലാവാൻ സമയമായി എന്നല്ലേ?
കാശി മഹിയുടെ വാക്കുകളെ മുറിച്ചുകൊണ്ട് ചോദിച്ചു.
ഏയ്, അതല്ല മോനെ, അച്ഛൻ ഇവരുടെ കല്യാണക്കാരിക്കും നോക്കാൻ നേരായി എന്നാണ് പറയുന്നത്.
നിനക്കും വേണ്ട ഒരു ജീവിതം.
വിവാഹം കഴിക്കില്ലെന്നുള്ള തീരുമാനത്തിൽ ഇത്രയും വർഷത്തിനിടക്ക് വല്ല മാറ്റവും ഉണ്ടോ?
ഇത്രയും വർഷത്തിനിടക്ക് എന്നല്ല, ഈ ജീവിതത്തിൽ തന്നെ എനിക്കൊരു പെണ്ണില്ല.
ഒരു പെണ്ണിനെയും ഞാൻ പ്രേമിക്കില്ല.
അവൻ സിഗരറ്റ് വലിച്ചുകൊണ്ട് പറഞ്ഞു.
ഒന്നുമില്ലെങ്കിൽ നീ കാശിനാഥനല്ലേ?
കാശിയായി ശിവന്റെ മനസ്സിൽ ഇതുവരെ ഒരു പാർവതി വന്നില്ലേ?
പിന്നെ ഞാൻ ശിവനോ? സംഹാരത്തിന്റെ മൂർത്തിയാണ് പരബ്രഹ്മമൂർത്തിയായ പരമശിവൻ. ശിവൻ എന്നാൽ സത്യമായത്, സുന്ദരമായത്, മംഗളകരമായത് എന്നാണ്. പക്ഷേ ഈ കാശിനാഥന് ശിവന്റെ കോപത്തോട് മാത്രമേ താല്പര്യമുള്ളൂ. ഞാൻ നാമം കൊണ്ട് കാശിനാഥനാണെങ്കിലും ശിവനോട് എനിക്ക് പൂർണ്ണമായിട്ടും ഇഷ്ടമല്ല.
അതെന്താണ് ഭായ്?
ആദ്യ ഒഴികെ എല്ലാവരും അവനോട് ചോദിച്ചു. കാശി ഒന്നും മിണ്ടാതെ വിദൂരതയിലേക്ക് നോക്കി ചിരിച്ചു.
എടാ, അതിനൊരു കാരണമേ ഉള്ളൂ. ശിവന് പ്രണയമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഇതൊന്നും ഈ കാശിനാഥന് ഇഷ്ടമല്ല.
അത് തന്നെ പ്രധാന കാരണം. എന്റെ ഹീറോ ആഞ്ജനേയനാണ്.
കാശി മുടിയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു.
ബെസ്റ്റ് ചുമ്മാതല്ല ഇവന്റെ റൂമിൽ അങ്ങയുടെ വലിയ ഫോട്ടോ തൂങ്ങിക്കിടക്കുന്നത്. ഒരു ദൈവത്തിനും വിശ്വാസമില്ല. പിന്നെന്തിനാണ് അങ്ങനെ അവിടെ വെച്ചിരിക്കുന്നതിന്റെ കാരണം? ഇപ്പോഴല്ലേ പിടികിട്ടിയേ?
സൂര്യ തിരിഞ്ഞിരിക്കുന്ന കാശിയെ നോക്കി ചിരിയോടെ പറഞ്ഞു.
അതേടാ, ഞാനൊരു ബ്രഹ്മചാരിയ. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണും ഉണ്ടാവില്ല.
പരമശിവൻ തന്നെയാണ് ഹനുമാനായി അവതരിച്ച കേട്ടോ. ശിവപുരാണത്തിൽ ദേവി ഭാഗവതവും പറയുന്നുണ്ട് മോനെ.
അപ്പോ നിനക്കൊരു പാർവതി എവിടെയെങ്കിലും കാണും. ഓഹോ, മോൻ MBBSൽ ഇതൊക്കെയാണോ പോയി പഠിച്ചത്?
കാശിനാഥൻ സത്യയെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. എല്ലാവരും സത്യയെ നോക്കി കളിയാക്കി ചിരിച്ചു.
ഞാൻ കാശിനാഥനാണ്, എന്റെ ഹീറോ ആഞ്ജനേയനും.
അതിന് നല്ല, ഞാൻ പറയാം. നീ കാശിനാഥന്റെ പേര് മാറ്റി ഹനുമാൻ എന്നായിക്കോ. അതാവുമ്പോ പ്രണയമല്ല, ബ്രഹ്മചാരിയായി കഴിയുമ്പോ തന്നെ നാമം കൊണ്ട് ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്യും. കാശിനാഥൻ എന്ന പേരും വെച്ച് ഹനുമാനാവൻ നടക്കുന്നു. പ്രണയമില്ലാത്ത കാശിനാഥൻ.
അവനെ കളിയാക്കിക്കൊണ്ട് സത്യ പറഞ്ഞു. അതേടാ, ഞാൻ പ്രണയമില്ലാത്ത കാശിനാഥൻ തന്നെയാ. എനിക്ക് ഈ ജന്മത്തിൽ ഒരുത്തിനും തുണ വേണ്ട.
അവൻ ദേഷ്യത്തോടെ ഇരിപ്പിടത്തിലിരുന്നു.
അതല്ല കാശി, തീരെ പ്രണയിക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ?
പ്രണയം തോന്നാത്ത ഒരു ചുരുക്കാണ്. എന്നാലും ഒരു പെണ്ണ് പോലും ജീവിതത്തിൽ വേണ്ടാന്ന് പറഞ്ഞാ?
വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട, അത്ര തന്നെ.
കാശി തറപ്പിച്ചു പറഞ്ഞു.
പ്രണയത്തോട് നിനക്ക് ഇത്ര വെറുപ്പാണോ?
സൂര്യ ചോദിച്ചു.
എന്തിന്? എനിക്ക് വെറുപ്പൊന്നുമില്ല, ഇഷ്ടവുമില്ല.
ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയിട്ടില്ലേ?
എന്താണ് നാലുപേരുടെ ഉദ്ദേശം?
അല്ല,
അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്.
നിനക്ക് ആരോടും പ്രണയമില്ല, സമ്മതിച്ചു. എന്നാലും പ്രണയത്തെക്കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം?
എന്നെ വെറുതെ വിടാ ഒരുക്കല്ലേ കാലന്മാരെ.
ഇല്ലല്ലോ കാലനാഥ.
ഓ, മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ നാലെണ്ണോ.
കയ്യിലിരിക്കുന്ന ഗ്ലാസ്സിലെ മദ്യം അവൻ ഒറ്റവലി കുടിച്ചു തീർത്തു.
അതേലോ, പറ കാശി.
ദേഷ്യം വന്ന് കാശി കുറച്ചേരം കണ്ണടിച്ചിരുന്നു.
ഞാനൊരുത്തെയും പ്രണയിക്കില്ല. പക്ഷെ എന്നെ പ്രണയിക്കാൻ ഒരുവൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഇങ്ങനെ എന്നെ പ്രണയിക്കണം.
അവൾ ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ എനിക്കൊരു നിമിഷം പോലും ഈ മണ്ണിൽ ജീവിക്കാൻ തോന്നരുത്. അത്രയ്ക്ക് ശക്തമാവണം അവൾ എനിക്ക് നൽകുന്ന പ്രണയം.
എന്റെ മുൻകോപത്തിന് അതിരില്ല. അതിരില്ലാത്ത എന്റെ കോപം അവളുടെ പ്രണയത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു നിമിഷമെങ്കിലും ഇല്ലാതായാൽ കാശിനാഥൻ എന്ന ഈ ഞാൻ എന്റെ കോപത്തേക്കാൾ അവളെ പ്രണയിക്കും. എന്റെ പ്രണയം അവളിൽ മാത്രം ഞാൻ സമർപ്പിക്കും. അവിടെ കാശിനാഥൻ ഉണ്ടാവില്ല. കോപമില്ലാത്ത അവളുടെ നാഥൻ മാത്രമേ അവൾക്കരികിൽ ഉണ്ടാവൂ. അവളെ മാത്രം സ്നേഹിക്കുന്ന നാഥൻ, കാശിനാഥൻ.
കാശി പറഞ്ഞിർത്തി.
എന്തുവാടേ നാലും വായും പൊളിച്ചിരിക്കുന്ന?
അല്ല, നിന്റെ വായി നീ ഇതുവരെ കേൾക്കാത്ത കാര്യം കേട്ടുകൊണ്ട് അന്ത വിട്ടു പോയതാണ് സഹോ.
നിനക്കൊക്കെ പ്രാന്തുണ്ടോടാ ഞാൻ ഈ പറഞ്ഞ പൊട്ടത്തരങ്ങൾ കേട്ടോണ്ടിരിക്കാൻ.
പ്രണയം മണ്ണാങ്കട്ട.
എടാ, എന്റെ ഈ കോപം എന്നിൽ നിന്ന് ഒരു നിമിഷങ്ങളിൽ ഇല്ലാതാക്കാനുള്ള പ്രണയം തരാൻ ലോകത്ത് ഒരു പെണ്ണും ജനിച്ചിട്ടില്ല. കാശിനാഥൻ എന്നാൽ കോപമാണ്.
ഈ കോപം ഇല്ലാതാക്കാൻ ഒരുത്തിയും വളർന്നിട്ടില്ല.
എന്റെ കോപം ഒരു നിമിഷത്തേക്കെങ്കിലും ഇല്ലാതാക്കി പ്രണയം തരാൻ ഒരു പെണ്ണിനും കഴിയാത്തതുകൊണ്ടല്ലേ ഞാൻ ധൈര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞ്.
വരില്ല,
ഒരുത്തിക്കും അതിന് കഴിയില്ല. വന്നാൽ വന്നാൽ അവൾക്ക് മുമ്പിൽ ഞാൻ മുട്ടുമടക്കിയിരിക്കും. ഈ മദ്യമാണ് സത്യം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കല്യാണക്കാരും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്കെങ്ങാൻ ഇനി വന്ന അടിച്ച് തലയാൻ പൊട്ടിക്കും മൂന്നിൻ്റെയും. ഇതുപോലെ ഒരുത്തി വന്നാലും ഞാൻ പ്രേമിക്കില്ല, ഞാനോ പ്രണയിക്കാൻ നടക്കില്ല. എന്നെ പ്രണയിക്കുന്ന ഏതെങ്കിലും പെൺകുട്ടി വന്നാൽ നിങ്ങൾ ഈ വചനം പറഞ്ഞുകൊടുത്ത് തിരിച്ചയച്ചോ. കാരണം എൻ്റെ ഈ കോപം അടക്കി നിർത്താൻ ഒരു പെണ്ണിൻ്റെയും പ്രണയത്തിന് കഴിയില്ല. ഇങ്ങനെ ഒരുത്തി എന്നെപ്പോലെ ഒരു തെമ്മാടി തേടി വരില്ല. എന്നെപ്പോലെ ഒരു മുരടനെ പ്രണയിക്കാനും മുതിരില്ല. ജീവിക്കാൻ എന്തിനാണ് പെണ്ണ്? ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൻ്റെ സുഖം വേറെയാണ്. എനിക്കായി ഒന്നും ഈ ഭൂമിയിൽ വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് ഈ ഭൂമിയിലേക്ക് വന്നു, തിരിച്ചു പോകുമ്പോഴും ഒറ്റയ്ക്ക് പോയാൽ മതി. അതിനർത്ഥം പോകുമ്പോൾ എനിക്ക് വേണ്ടി കരയാം, എനിക്കൊരു ഭാര്യ ഉണ്ടാവരുത്. ഒരാണിന് ജീവിക്കാൻ പെണ്ണ് വേണ്ട, സ്വാതന്ത്ര്യം മതി. മഹാത്മാഗാന്ധി കീ ജയ്. ഏ, ആഗസ്റ്റ് 15 ജനുവരിയിലേക്കാക്കിയോ? സത്യ കാശി ജയ് വിളിക്കുന്ന കണ്ട് തലകുടഞ്ഞ് ചോദിച്ചു. ആ നാരി അടിച്ച് ഫിറ്റായതാ.
പിന്നെ ഫിറ്റായത് ഞാനല്ല, കാശിനാഥൻ എത്ര മദ്യപിച്ചാലും ഒരു കുഴപ്പമില്ല നിൽക്കും. നീ ഒന്ന് നിന്നേ,
കാശി സത്യയോട് പറഞ്ഞു. സത്യം നിവർന്നിരുന്നതും ഒരു മിനിറ്റ് പോലും നിൽക്കാൻ വയ്യാതെ ചേട്ടന്മാരുടെ മടിയിലേക്ക് വീണു.
അടിച്ചു വിറ്റായത് ഇവനാണ്, അവനല്ല.
സൂര്യ ഉറക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രണ്ടും കണക്കാണ്. ആദി തലക്കും കൈകൊടുത്തുകൊണ്ട് പറഞ്ഞു. എടാ, ആര്യക്ക് നിന്നോട് മുഴുത്ത പ്രണയമാണ്. അവളുടെ പ്രണയം കണ്ട് നിന്റെ ദേഷ്യം ഒരു നിമിഷമെങ്കിലും പോകുന്നുണ്ടോ? സൂര്യ കാശിയോട് തിരക്കി.
നിങ്ങളെന്ത് വെഡിത്താണ് ഈ പറയുന്നത്? എനിക്ക് ഈ കൊഞ്ചിക്കുഴയുന്ന പെണ്ണുങ്ങളെ ഇഷ്ടമല്ല. പിന്നെ അവളൊരു പാവാണ്. പാവെന്ന് പറഞ്ഞാൽ സാധു പെൺകുട്ടി. പെൺകുട്ടികളായ കുറച്ച് തൻ്റെ ഇടം വേണം. ഇതൊരുമാതിരി ഞാനൊന്ന് വഴക്ക് പറഞ്ഞ മൂങ്ങുന്ന കിളി. ഈ ജീവിതത്തിൽ അവളെ എന്നല്ല, ഒരു പെണ്ണിനെ ഞാൻ പ്രേമിക്കില്ല.
ഡാ, തൻ്റെ ഇടയിൽ വേണമെങ്കിൽ നീ ജാനകിയെ കെട്ടിക്കൂടാ.
അയ്യോ, അതിലും ഭേദം ഞാൻ തൂങ്ങിച്ചാവുന്നതാ. എൻ്റെ ദേഷ്യം ഞാൻ മണ്ണടിയും വരെ എൻ്റെ കൂടെ കാണും. എൻ്റെ ഈ ദേഷ്യത്തോട് ഇഷ്ടപ്പെട്ട് എന്നോട് ചേർന്ന് നിൽക്കാൻ ഒരിത്തിയും വരില്ല. അങ്ങനെ ഒരു ഈ ഭൂമിയിൽ എനിക്കായിട്ട് ജനിക്കില്ല. എന്നെ സഹിക്കാൻ ഒരു പെണ്ണിനും പറ്റില്ല. എനിക്ക് കൂട്ടായി ഒരു പെണ്ണും വേണ്ട. ഈ കൊമ്പനൊരു പിടിയാനയുടെ ആവശ്യമില്ല. എൻ്റെ കാട്ടിൽ ഞാൻ മതി. എനിക്ക് തുണയായിട്ടൊരു പിടിയാന വേണ്ട.
അതെങ്ങനെ പറയാൻ കഴിയും? വന്നാലോ? നീ ഒന്നും പറഞ്ഞില്ല.
കോപ്പ്, ഇതിപ്പോ പറഞ്ഞത് ഗുലുമാലായല്ലോ. എനിക്കൊരു പെണ്ണിനെയും പ്രണയിക്കാൻ വയ്യ വയ്യ വയ്യ. കാശിനാഥൻ പ്രണയമില്ലാത്തവനാണ്. എന്നെപ്പോലെ അൺറൊമാൻറ്റിക്കായ ഒരാണിനെ പ്രണയിക്കാൻ ഇവിടെ ഒരുത്തിയും ജനിച്ചിട്ടില്ല. മേലാലിമാതിരി ചോദ്യം ചോദിച്ച് എൻ്റെ അടുത്തേക്ക് വന്നാൽ അറിയാലോ, മഹിയേട്ടനൊഴികെ ബാക്കി മൂന്നെണ്ണത്തിന് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. അടിച്ച് തോല് പൊളിക്കും മൂന്നിൻ്റെയും.
ദേഷ്യത്തോടെ അവൻ സോഫയിലിരുന്നു. അപ്പം അതിനൊരു തീരുമാനമായി. ആർക്കും ചാൻസ് ഇല്ല. ഇനിയിപ്പോൾ ആരാണ് ഈ മുതലിനെ പ്രണയിക്കാൻ വരുന്നത്? അവനെ പ്രണയിക്കുന്ന പെണ്ണ് കുറച്ച് കഷ്ടപ്പെടണം അവനെ പ്രണയിപ്പിക്കാൻ തന്നെ. ഇതിനെങ്ങനെ സഹിക്കാനാണ്? സത്യ സൂര്യയോട് പതിയെ പറഞ്ഞു.
നിന്നെ സഹിക്കാൻ ഒരേ ഒരു പെണ്ണിനെ ഈ ലോകത്ത് കഴിയും. ആര്?
ജാനിക. ചേട്ടന്മാർ അവനെ കളിയാക്കിക്കൊണ്ട് ഉറക്കെ പൊട്ടിച്ചിരിച്ചു.
ഓ, ആക്കിയതാണല്ലേ. അവൾക്ക് ഒരിക്കലും അതിന് കഴിയില്ല. അവളെ കെട്ടുകയല്ല, കൊല്ലുകയാണ് ചെയ്യേണ്ടത്.
അരിശത്തോടെ കാശി ഗ്ലാസ് ഞെരുക്കി. ഇവർ രണ്ടുപേരും കെട്ടിയാൽ പൊളിക്കും. കലിപ്പനും കലിപ്പിയും ഈ വീട് കീഴ്മേൽ മറിക്കും. സൂര്യ പൊട്ടിച്ചിരിച്ചോട് പറഞ്ഞു.
എൻ്റെ പൊന്നോ, വേണ്ട.
അവളവൻ്റെ പെണ്ണായി ഈ വീടിൻ്റെ മരുമകളായി എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. സത്യ സൂര്യയെ നോക്കി തുഴുകയ്യോടെ പറഞ്ഞു.
എന്നാ അവളെ നീ കെട്ടിക്കോടാ.
കാശി സത്യയോടായി പറഞ്ഞു. പോടാ, ഞങ്ങൾ അവളോട് ഓവറായിട്ട് മിണ്ടാന്നിപ്പോൾ പോവാറില്ല. ഈ ആദ്യേട്ടനെ അവളോട് മിണ്ടാറുള്ളൂ. അത് ഗീതുവിൻ്റെ അവളുടെയും പ്രണയത്തിൻ്റെ ഹംസമായതിനെ നന്ദി കാണിക്കുകയാണ് സത്യ. സൂര്യ ആദ്യ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടും? വെറുതെ അവൾ ഇതിലേക്ക് വലിച്ചിരുന്ന എന്തിനാണ്? ആദി രണ്ടാളോടും ദേഷ്യപ്പെട്ടു. പറയും, ഞങ്ങളുടെ കാശിയോട് വഴക്കിരുന്ന അവളെ ഞങ്ങൾക്കത്ര ദഹിക്കില്ല. നിനക്ക് അവളായിരിക്കും വലുത്, ഞങ്ങൾക്ക് അങ്ങനെയല്ല.
എനിക്ക് അവളും ഇവനും എല്ലാം ഒരുപോലെയാണ്. അതെന്താ ആദി അങ്ങനെ? അങ്ങനെ ഇപ്പം അവളും ഞാനൊരു തട്ടിലിരിക്കേണ്ട. നീ അവളെ സ്നേഹിച്ചാൽ മതി, എന്നെ സ്നേഹിക്കണ്ട.
എന്താ കാശി ഇങ്ങനെയൊക്കെ പറയുന്നത്? പറയും, അവളെ ഞങ്ങൾക്കാർക്കും ഇഷ്ടമല്ല. അല്ലേടാ കാശി? സൂര്യയും സത്യയും കാശിയും ഇരുവശം ഇരുന്നുകൊണ്ട് പറഞ്ഞു.
എനിക്ക് കാശി തന്നെയാണ് വലുത്,
ആദി ഉറച്ച സ്വരത്തോട് പറഞ്ഞു.
അങ്ങനെ വഴിക്ക് വായോ ആദിനാഥ.
കാശി മദ്യപിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ ഇവിടെ ഒരു തല്ലുമ്പോളൊക്കെ? മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്ന കണ്ടതും എല്ലാവരും മദ്യം മറച്ചു പിടിച്ചു.
കുടിച്ചോ കുടിച്ചോ, എന്നെ കണ്ട ആരും നല്ലവിള ചമയണ്ട.
അമ്മ അവർക്കടുത്ത് വന്നിരുന്നു. കാശിനാഥൻ ബിയർ ബോട്ടിൽ ചുണ്ടോട് ചേർത്ത് ശ്രീലകത്തെ മട്ടുപ്പാവിലിരിക്കുന്നവരെ കലിയോടെ നോക്കി.
അരുന്ധതി അമ്മേ, നിങ്ങളുടെ ഒരു കളി ഞാൻ ഇവിടെ ഉള്ളപ്പോ നടക്കില്ല. ഇത് കാശിനാഥന്റെ വീടാണ്, തകർക്കാൻ നോക്കിയ നിങ്ങളെയും മക്കളെയും വേരോടെ ഞാൻ പിഴുതെറിയും.
കാശി തങ്ങളുടെ മട്ടുപ്പാവിലേക്ക് നോക്കിയിരിക്കുന്ന അവരെ നോക്കി പറഞ്ഞു,
പോളാ, നിന്റെ വെല്ലുവിളിക്ക് അനുഭവിക്കാൻ പോകുന്നതേ നിന്റെ അമ്മ തന്നെയാ. അവളുടെ മിടികൾ തോരാതെ ഒഴുക്കിട്ടേ, ഞാൻ അടങ്ങും.
അവർ കലി കടിച്ചു പിടിച്ചുകൊണ്ട് നാദേശ്വരത്തെ മട്ടുപ്പാവിലേക്ക് നോക്കി മനസ്സിൽ പറഞ്ഞു.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.